السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، فمن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇബ്നു സൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ ദർസ്, അതിൻ്റെ ഒരു വിവർത്തനമാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടത്, ആ ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണവുമാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ നമുക്ക് ലഭ്യമാണ്. ചില ഭാഗങ്ങളിൽ ചില ക്ലിയർ കുറവുണ്ടെങ്കിലും ചില പദങ്ങൾ മാത്രം അവ്യക്തമാണെങ്കിലും ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സംസാരങ്ങളും അദർസിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു വിശദീകരണം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ലാ. ഇതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, മാ അസ്ബാബുൽ ഫുതൂരി ഫീ തലബിൽ ഇൽമി, ഫുതൂറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അസ്ബാബുൽ ഫുതൂർ, ഫുതൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാസീനത, അല്ലെങ്കിൽ അലംഭാവം കാണിക്കുക. ഉദാസീനതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫീ തലബിൽ ഇൽമി, ഇൽമു തേടുന്ന മാർഗത്തിൽ, അറിവ് അന്വേഷിക്കുന്ന മാർഗത്തിൽ, അറിവ് തേടുന്ന വിഷയത്തിൽ ഉണ്ടാകുന്ന, അതല്ലെങ്കിൽ അറിവ് തേടുന്ന കാര്യത്തിൽ മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ അലംഭാവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം. അതിന് അദ്ദേഹം കൊടുക്കുന്ന ജവാബ്, അസ്ബാബുൽ ഫുതൂരി ഫീ തലബിൽ ഇൽമി ഔ ഗൈരിഹി മിൻ ഫിഅലി ത്വആത്ത്, ഉദാസീനതയുണ്ടാകാനുള്ള കാരണങ്ങൾ അറിവ് തേടുന്ന വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളിലാണെങ്കിലും ആ വിഷയത്തിലൊക്കെ മടുപ്പുണ്ടാക്കുന്ന കാരണങ്ങൾ അവ്വലൻ. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ എണ്ണിപ്പറയുകയാണ്. അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ എണ്ണിപ്പറയുന്നത്. അപ്പൊ അറിവിന്റെ മാർഗത്തിൽ ഒരാളെ മടുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ അലംഭാവം കാണിക്കുന്ന അഞ്ച് കാരണങ്ങളെക്കുറിച്ചാണ്, ഒരാൾക്ക് അലംഭാവം ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വിശദീകരിക്കുന്നത്. അവ്വലൻ, അതിലുള്ള ഒന്നാമത്തെ കാരണം, ളഅഫുൽ ഹിമ്മത്തി വൽ അസീമ, ഉറച്ച തീരുമാനമെടുക്കാനുള്ള അതിലുള്ള ബലഹീനത, അതിലുള്ള ദുർബലത. ഹിമ്മത്ത്, അസീമത്ത്, ഉറച്ച തീരുമാനം, ദൃഢനിശ്ചയം, അതെടുക്കാനുള്ള കഴിവില്ലായ്മ, അതാണ് അദ്ദേഹം ഒന്നാമത്തെ കാരണം പറയുന്നത്. അപ്പൊ അറിവ് തേടുന്നതിൽ ഒരാൾക്ക് മടുപ്പുണ്ടാക്കുന്ന ഒന്നാമത്തെ കാരണമായിട്ട് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ആ വിഷയത്തിലുള്ള ഉറച്ച തീരുമാനമില്ലായ്മ. അതിൽ ആരും ഉറച്ച തീരുമാനമെടുക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, വഇല്ല ഫലിൻസാനു യംബഗൈ കുല്ലമാ ഇസ്ദാദ ഫീ തലബിൽ ഇൽമി അൻ യസ്ദാദ നശാതൻ. അതില്ലാത്തതുകൊണ്ടാണെന്ത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവന് നശാത്ത് വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അവന് ആവേശം, ഇൽമ് നേടുന്നതിൽ ആവേശം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ ഒരു വിഷയത്തിലുള്ള ഒരു ഇൽമ്, ഒരു മസ്അല, അതവൻ ഒരു വിഷയം മനസ്സിലാക്കി, പിന്നെ ഒരു വിഷയം മനസ്സിലാക്കി, അങ്ങനെ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോഴെല്ലാം തന്നെ അവന് നശാത്ത്, ഉന്മേഷം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അത് വർദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൽ താല്പര്യമില്ലാത്തത്, അവന് ആ വിഷയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ്. ഇൽമ് നേടണം, അറിവ് നേടണം, അള്ളാഹുവിന്റെ ദീന് പഠിക്കണം, അതിലൊരു ഉറച്ച തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് അവൻ അതിലെന്തില്ലാത്തത്, ഒരു നശാത്ത്, ഒരു ഉന്മേഷം, ഒരു താല്പര്യമില്ലാത്തത്. അപ്പൊ ശരിക്ക് ഓരോ ഇൽമ് നേടുമ്പോഴും അവൻ അതിൽ നശാത്ത് വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ലിയന്നഹു യജിദു സിയാദത്തൻ ഫീ മഅലൂമാതിഹി, കാരണം അവന്റെ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നശാത്ത് വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. ഫയഫ്രഹു കമാ യഫ്രഹു താജിറു ഇദാ ഫീ സിൽഅതിൻ ഫതജിദുഹു യൻശതു. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഒരു കച്ചവടക്കാരനെ പോലെ. ഒരു കച്ചവടക്കാരൻ എന്ത് ചെയ്യും? അവന്റെ ഒരു ചരക്ക് വിറ്റഴിക്കുമ്പോൾ അവന് നല്ല ആവേശം തോന്നും, അവനതിലൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ് ചെയ്യുക, അതിൽ അവന് സന്തോഷം തോന്നും. ഒരു കച്ചവടക്കാരൻ സന്തോഷിക്കുന്നത് പോലെ ഇൽമു തേടുന്നവൻ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഫൈദ റബിഹ ഫീ നൗഇൻ മിന സിലഇ റിബ്ഹൻ കസീറൻ തജിദുഹു യഹ്റസു അലാ അൻ യഹ്സുല അലാ കമ്മിയത്തിൻ കബീറത്തിൻ മിൻ ഹാദൻ നൗഇ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കച്ചവടക്കാരൻ, അയാളുടെ ഒരു സാധനം, ഒരു ചരക്ക്, അത് കൂടുതൽ വിറ്റഴിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അത് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സാധനം അയാൾ കൂടുതൽ വാങ്ങിക്കൂട്ടും, അതിലയാൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ സാധനം വീണ്ടും അയാൾ അതിന്റെ അളവ് കൂട്ടി അയാൾ കൂടുതൽ ആ സാധനം വാങ്ങുകയാണ് ചെയ്യുക, എന്തിനാ? അത് വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? അറിവിന്റെ മാർഗത്തിൽ ഒരാൾ ചെയ്യേണ്ടത് അതാണ്. അയാൾക്ക് നശാത്ത്, അയാൾക്ക് താല്പര്യ ഉന്മേഷം, ആവേശം കൂടുകയാണ് ചെയ്യേണ്ടത്. ഏതുപോലെ? ഈ കച്ചവടക്കാരനെ പോലെ. ആ കച്ചവടക്കാരന്റെ ഒരു ചരക്ക്, ഒരു സാധനം, അത് കൂടുതൽ വിറ്റഴിഞ്ഞു പോയാണെന്ന് അയാളത് ധാരാളമായിട്ട് അത് വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുക, അതിലയാൾക്ക് ആവേശം ഉണ്ടാകുകയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഇൽമു തേടുന്ന വിഷയത്തിൽ, ഇൽമിന്റെ മാർഗത്തിൽ, ഒരു മസ്അല മനസ്സിലാക്കുന്ന വിഷയത്തിൽ, അഖീദ പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, സുന്നത്ത് പഠിക്കുന്ന വിഷയത്തിൽ ആവേശം ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അതാണ് അദ്ദേഹം ഒന്നാമത്തെ അതിന്റെ കാരണമായിട്ട് പറഞ്ഞു. നമുക്കതിലെന്തില്ല? ഒരു ഹിമ്മത്ത്, ഒരു താല്പര്യം, ഒരു ഉറച്ച തീരുമാനം, ഒരു ദൃഢനിശ്ചയം. ഈ വിഷയത്തിൽ എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു, അപ്പൊ അതുകൊണ്ട് നമുക്കതിൽ താല്പര്യമില്ലാതെ പോവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ കദാലിക തോലിബുൽ ഇൽമി മാ ദാമ ജാദൻ ഫീ തലബിഹി സാദിഖ്. ഇപ്രകാരമാണ് ഒരു തോലിബുൽ ഇൽമ്, അറിവ് തേടുന്ന, അറിവന്വേഷിക്കുന്ന, അത് പഠിക്കുന്ന ഒരാൾ, മാ ദാമ ജാദൻ ഫീ തലബിഹി സാദിഖ്, അവൻ സത്യസന്ധമായി അവന്റെ അന്വേഷണത്തിൽ പരിശ്രമിക്കുന്നവനാണെങ്കിൽ, ഫൈന്നഹു കുല്ലമക്തസബ മസ്അല ഇസ്ദാദ റഗ്ബതൻ ഫിൽ ഇൽമി. ഓരോ മസ്അല പഠിക്കുമ്പോഴും അവന് ഇൽമിലുള്ള താല്പര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ കച്ചവടക്കാരനെ പോലെ. ഇതേപോലെയാണെന്ത്, അറിവ് തേടുന്ന ഒരാൾ, അയാൾക്കതിൽ താല്പര്യം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അമ്മൽ ഇൻസാനു അല്ലാതെ ലായത്തുലുബുൽ ഇൽമ ഇല്ലാ ലിയഖ്ലി വഖ്തഹു ഫഖത് ഫഹാദാ യൽഹഖുൽ ഫുതൂർ വൽ കസൽ. എന്നാൽ വെറുതെ സമയം കൊല്ലുന്നതിന് വേണ്ടി മാത്രം ഇൽമു തേടുന്ന ഒരാൾ, അതിന് മാത്രം ദർസിൽ പങ്കെടുക്കുന്ന ഒരാൾ,
അല്ലെങ്കിൽ അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. സമയം, കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ ഫഹാദായിൽ ഹഖുൽ ഫുതൂർ വൽ കസൽ, അവനെ ഈ അലംഭാവവും മടിയും അവനെ പിടികൂടും. ഇതാണ് ഒന്നാമത്തെ കാരണം. അപ്പൊ ആ വിഷയത്തിൽ ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം. ഷറഅ് പഠിക്കണം, അള്ളാന്റെ ദീന് പഠിക്കണം, ഖുർആൻ പഠിക്കണം, അഖീദ പഠിക്കണം, തൗഹീദ് പഠിക്കണം, സുന്നത്ത് പഠിക്കണം, ബിദഅത്തിനെ കുറിച്ച് മനസ്സിലാക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ, ഹറാമുകളെപ്പറ്റി ഹലാലുകളെപ്പറ്റി മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായാൽ അയാൾക്ക് ആവേശമാണ് ഉണ്ടാകുക. അതില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ അയാൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ അറ്റൻഡ് ചെയ്യുക എന്താണ്? ആ സമയത്തെ കൊല്ലുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ഒരു താല്പര്യം അയാൾക്കുണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്നും അലസതയായിരിക്കും, അയാൾക്ക് എന്നും ഈ വിഷയത്തിൽ അലംഭാവമായിരിക്കും എന്നുള്ളതാണ് ഇബ്നു ഉസൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ കാണിക്കുന്ന ഒരു ദൃഢനിശ്ചയം, ഒരു തീരുമാനം, ഒരു ആവേശം ഈ ദീന് പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങളിൽ വിജയിക്കുന്നു? അതിൽ ഓരോ കാര്യങ്ങൾക്കും നമുക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യാണ്. അത് ഓരോന്നും നമ്മൾ വളരെയധികം താല്പര്യത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ ദുനിയാവിന്റെ ഓരോ രംഗങ്ങളിൽ നമ്മൾ വിജയം നേടുകയാണ്. പക്ഷെ ആ താല്പര്യം ദീന് പഠിക്കുന്നതിലില്ല. അപ്പൊ അതിൽ മടുപ്പ് ഒരാളെ പൊടികൂടുന്നു, അലസതയും അലംഭാവവും ഒരാളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി ആദ്യം അദ്ദേഹം അതിൽ പറയുന്ന ഒന്നാമത്തെ കാരണം. ثانيا രണ്ടാമത്തേത്, അന്ന ഷൈത്താന യുഅയ്യിസു ത്വാലിബൽ ഇൽമി, പഠിക്കുന്നവനെ, ത്വാലിബുൽ ഇൽമിനെ പിശാച് നിരാശപ്പെടുത്തും, അവനെ നിരാശനാക്കും. യഖൂലു അൽ മദാ ബഈദ് വലാ യുംകിനു അൻ തുദ്രിക മാ അദ്രക്കൽ ഉലമാ, പിശാച് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ ലക്ഷ്യം വളരെ വിദൂരത്താണ്, കാരണം നിനക്കൊരിക്കലും ഒരു പണ്ഡിതനാകാൻ സാധ്യല്ല. നീ എത്ര തന്നെ പഠിച്ചാലും നിനക്ക് ഒരു ആലിമായിട്ട് ലോകത്ത് അറിയപ്പെടാൻ സാധ്യല്ല. അൽ മദാ ബഈദ് വലായും കിനു അനുതുതിരിക്ക മാതരക്കൽ ഉലമാവും, പണ്ഡിതന്മാർ എത്തിപ്പിടിച്ചത്, അവർ നേടിയെടുത്തത്, അവർ സാധിച്ചത് ഒരിക്കലും നിനക്ക് സാധിക്കില്ല എന്ന് പിശാച്ച മനസ്സിൽ മന്ത്രിച്ചിട്ട് പിശാച്ച അവനെ അത് ആ വിഷയത്തിൽ അവനെ നിരാശപ്പെടുത്തും. ഫയക്സലു വയദഉ ത്വലബ വഹാദാ ഗലത്തുൻ, അങ്ങനെ അവൻ മടി കാണിക്കും, അവൻ എലുമ്പ് തേടുന്നതിനെ ഒഴിവാക്കും, ഇത് തെറ്റാണ്, അബദ്ധമാണ് എന്നുള്ളതാണ് ഇബ്നു സൈമിയ്യ റഹ്മത്തുള്ളാഹി രണ്ടാമതായിട്ട് വിശദീകരിക്കുന്നത്. ആ പിശാച്ച് അവനെ നിരാശപ്പെടുത്താണ്, ഞാനിതൊക്കെ പഠിച്ചിട്ട് എനിക്കെന്ത്, എനിക്കേതായാലും ഒരു പണ്ഡിതനായിട്ട് അറിയപ്പെടാനോ പണ്ഡിതനാകാനോ സാധിക്കുകയില്ല. അപ്പൊ ഇത് പിശാച്ച് തോന്നിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അവനെ ഈ വിഷയത്തിൽ നിരാശപ്പെടുത്തും. ഞാൻ ആ ദർസിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യം? ഓ ذكر أحد المعدحين عن حديث أهمة نهوي وأظنه الكسائي عندنا الدهم يعني أوركن أورو جريترة سمبو آرد جريترة سمبو كسائي جريترة سمبو يعني أوركن عندنا الدهت عند جيوز تلال رانبو مشدي گريكن كسائي أنه حم بطلب العلم الإمام അൽ കിസായി അദ്ദേഹം എൽമു തേടാൻ ഉദ്ദേശിച്ചു. വഹു മഅറൂഫുൻ അന്നഹു ഇമാം ഫിൻ നഹവി, കിസായി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കറിയാം, വളരെ പ്രസിദ്ധനാണ്. വിനസയും പറയുന്ന അന്നഹു ഇമാമുൻ ഫിൻ നഹവി, അദ്ദേഹം നഹവിൽ ഇമാമാണ്. വലാകിന്നഹു സഉബ അലൈഹി, പക്ഷേ നഹവ് പഠിക്കാൻ അദ്ദേഹത്തിന് പ്രയാസകരമായി, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നി. വഅദുന്നു അന്ന നഹവ സഅബുൻ അലാ കസീരിം മിൻകും, ഞാൻ വിചാരിക്കുന്നു നഹവ് നിങ്ങളിൽ അധിക പേർക്കും ബുദ്ധിമുട്ടായിരിക്കും. അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്ത് ആ ദർസിൽ, അലൈസ കദാലിക്ക, അങ്ങനെയല്ല നിങ്ങൾ സത്യം പറയും, ആരൊന്നും മിണ്ടണില്ല, നഹവ് പഠിക്കാൻ അധിക പേർക്കും പ്രയാസമായിരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ, അപ്പൊ ആരൊന്നും പറയാതിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ സത്യം പറയും, അപ്പൊ അവർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ഇതേപോലെ തന്നെ ഇരുന്നു കിസായിക്കും. ഫഹമ്മ അന്യദാഹു, കിസായി നഹു പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഫറആ നംലതൻ തഹ്മിലു തുഅമൻ മഹ തുരീദു അൻ തസ്അദ ജിദാറൻ, കിസായി ഒരു ഉറുമ്പിനെ കണ്ടു, ആ ഉറുമ്പ് അതിനുള്ള ഭക്ഷണവും വഹിച്ചുകൊണ്ട് ഒരു ജിദാറ് കയറാൻ ഉദ്ദേശിക്കുകയാണ്. ജിദാറ് ചുമര് തിണ്ട് എന്നൊക്കെ നമ്മൾ പറയാലോ. അപ്പോ ആ ഭക്ഷണം വഹിച്ചിട്ട് അത് കയറാൻ ഉദ്ദേശിക്കുകയാണ്. ഫകുല്ലമാ സഈദത്ത് സഖത്തത്ത്, കുല്ലമാ സഈദത്ത് സഖത്തത്ത്, കയറാൻ നോക്കും, കയറാൻ ശ്രമിക്കും, ഉറുമ്പ് വീണുപോകും, വീണ്ടും ശ്രമിക്കും, വീണ്ടും വീണുപോകും. ഇല അശ്രി മറാത്തിൻ ഔ അക്സർ, ഇങ്ങനെ പത്തിലധികം തവണ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഈ ഉറുമ്പ് ഭക്ഷണം വഹിച്ചിട്ട് അത് കയറാൻ ശ്രമിക്കുകയാണ്. വീണ്ടും ഉരുണ്ടും അറിഞ്ഞ് വീണുപോകും, വീണ്ടും കയറും, അവസാനം ഇങ്ങനെ അത് ആവർത്തിച്ചു. വഫിൻ നിഹായ, അവസാനത്തിൽ വളരെയധികം കഠിനമായി പ്രയത്നിച്ചതിന് ശേഷം, ശ്രമിച്ചതിന് ശേഷം, സ്വായിദത്ത്, ആ ഉറുമ്പ് ആ ഭക്ഷണം വഹിച്ചുകൊണ്ട് അത് കയറി. ഇതാര് കണ്ടു? കിസായി കണ്ടു. ഫഖാല, കിസായി പറഞ്ഞു, ഹാദിഹി നംല തുകാബിദ് വതക്ദഹ് കുല്ല ഹാദിഹിൽ മറാത്ത് ഹത്ത അദ്രക. ഈ ഉറുമ്പ് കഠിനമായി പ്രയത്നിച്ചു, വളരെയധികം പരിശ്രമിച്ചു, ഒരുപാട് തവണ ആവർത്തിച്ച് പരിശ്രമിച്ച് ആ ഉറുമ്പിന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഇതല്ല അഫ് അലന്ന, എങ്കിൽ ഞാനും പരിശ്രമിക്കുക തന്നെ ചെയ്യും. ആര് പറഞ്ഞു? കിസായി പറഞ്ഞു. ഫജദ്ദ ഫി ത്വലബി, അങ്ങനെ അദ്ദേഹം അറിവന്വേഷിച്ചു, അത് പഠിച്ചു. ഹത്ത അദ്റക്കൽ ഇമാമത്ത ഫീഹി, അങ്ങനെ അദ്ദേഹം നഹവിന്റെ കാര്യത്തിലെ ഇമാമായി. ആര്? കിസായി. കിസായിനെ കുറിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽ ഇമാം ഷെയ്ഖുൽ ഖിറാഅ വൽ അറബിയ, അറബി ഭാഷയുടെ, അറബിയുടെ ഖിറാഅത്തിന്റെ ഷെയ്ഖാണ് ആര്? പറഞ്ഞ കിസായി. ഇമാം ദഹബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ് സിയറിൽ, അൽ ഇമാം ഷെയ്ഖുൽ ഖിറാഅത്തി വൽ അറബിയ. ഹാറൂർ റഷീദും കിസായും തമ്മിലുള്ള ചരിത്രം, ഈ കിസായിയുടെ ചരിത്രം തന്നെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ചരിത്രമാണ്. അതിൽ ഒരു ഭാഗമാണ് ആര്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി എടുത്ത് ഉദ്ധരിക്കുന്നത്. ഈ കിസായിയാണ് പിന്നീട് അൽ ഇമാം ഷെയ്ഖുൽ ഖിറാഅ വൽ അറബിയ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. മാത്രമല്ല, ഈ കിസായി മരണപ്പെട്ട സന്ദർഭത്തിൽ പിന്നെ ഹാറൂർ റഷീദ് അദ്ദേഹത്തെ മറമാടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ആര്? ഹാറൂർ റഷീദ് പറഞ്ഞൊരു വാചകം, അൽ യൗമ ദഫൻതുൽ ഫിഖ വൻ നഹ്വ ബിരിംബവൈഹി, രിംബവൈഹി എന്നുള്ള സ്ഥലത്താണ്, രിംബവൈ എന്ന സ്ഥലത്താണ് മറവ് ചെയ്തത്. ആ മറമാടി കഴിഞ്ഞതിനു ശേഷം ഹാറൂർ റഷീദിന്റെ വാക്കുകളാണത്, ഇന്ന് ഫിഖഹും നഹ്വും ഞാൻ മറമാടി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രത്തോളം ആഴമുള്ള വിവരമാണുള്ളത് ഖിറാഅത്തിന്റെ കാര്യത്തിൽ, അറബി ഭാഷയുടെ കാര്യത്തിൽ, നഹ്വിന്റെ കാര്യത്തിൽ ആർക്ക്? കിസായിക്കുള്ളത്. ഫിഖഹും നഹ്വും ഞാൻ മറമാടിയിരിക്കുന്നു, ഖബറടക്കം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ രണ്ട്, അവിടെ ഫിഖഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇമാം അബൂ ഹനീഫയുടെ സ്വാഹിബായിരുന്ന മുഹമ്മദ് ബിൻ ഹസ്സന ഷൈബാനിയുണ്ട്, രണ്ടുപേരും മരണപ്പെട്ടത് ഒരേ ദിവസമാണ്. അപ്പൊ ആ രണ്ടുപേരുടെയും ആ ജനാസ സംസ്കരിച്ചതിന് ശേഷമാണ് ഹാറൂർ റഷീദ് പറയുന്നത് എന്ത്? അൽ യൗമ ദഫൻതുൽ ഫിഖ വൻ നഹ്വ, നഹവും ഫിഖഹും ഞാനിതാ മറമാടിയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം അറിയപ്പെട്ട ഒരാളായാര്, പ്രസിദ്ധനായി, ഇമാമായാര്, കിസായി. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. പിന്നെ കിസായിയുടെ സംഭവത്തില്, ചരിത്രത്തില് വേറെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഇപ്പൊ മനസ്സിലാക്കുന്നത് നമുക്ക് ഉദാഹരണമായിരിക്കും എന്നുള്ളത് കൊണ്ട് അതുകൂടി പറയാം. അത് പല സ്ഥലങ്ങളിൽ ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒരിക്കൽ കിസായി ഇമാം വന്നു, നിസ്കരിക്കുകയാണ്, ബാക്കിൽ ഹാറൂർ റഷീദ്. കിസായി ഇമാമാണ്, ഓതിയപ്പോ തെറ്റിച്ചു. ആര്? കിസായി. ആർക്കും തെറ്റ് വരാൻ പറ്റാത്തൊരു ഭാഗമാണ് തെറ്റിച്ചത്. അദ്ദേഹം പറയുന്നത്, ഫഖലത്തു ഫി ആയത്തിൻ മാ ഖലത്ത ഫിഹ സബിയൻ ഖത്തു, ഒരു കുട്ടിക്ക് പോലും തെറ്റൂല. അറത്തു അൻ അഖ്റാ ലഅല്ലഹും യർജിഊൻ, ഞാൻ ഉദ്ദേശിച്ചത് ലഅല്ലഹും യർജിഊൻ, എല്ലാവർക്കും അറിയാം, അതൊരു കുട്ടിക്കും അറിയാം. പക്ഷെ ഞാൻ ഓതി പോയത് എന്താണ്? ഫഖറാഅ്തു ലഅല്ലഹും യർജിഊൻ, ഞാൻ ഓതിയത് ലഅല്ലഹും യർജിഊൻ എന്നുള്ളത് ഓതണ്ട അടുത്ത് ഞാൻ ഓതിയത് ലഅല്ലഹും യർജിഊൻ എന്നുള്ളതാണ് ഓതിയത്. قال فوالله ما اجترا الرشيد ان يقول لي اخطات നിനക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഹാറൂൺ റഷീദ് ധൈര്യം കാണിച്ചില്ല. ഇസായി പറയണം, വലാക്കിൻ ലഹുലമ്മാ സല്ലം തുകാലലി, അശ സലാം കിട്ടിയപ്പോ ഹാറൂൺ റഷീദ് എന്നോട് ചോദിച്ചു, യാ കിസായിയോ അയ്യു ലുഗത്തിൻ ഹാദി. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് വേറെ ഖിറാത്താണെന്നുള്ളതാണ്. ഇത് ഏതൊരു ഭാഷയാണ് അയ്യു ലുഗത്തിൻ ഹാദി? ഇത് ഏതൊരു ഭാഷയാണ് ലഅല്ലഹും യർജിഈൻ എന്നുള്ളത്? ഓതിയത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം ആയിരിക്കില്ല, കാരണം കിസായി ഇമാമാണ് ആ വിഷയത്തില്. അപ്പൊ ഇത് ഏതൊരു ലുഗയാണ് ഈ ഓതിയത് ലഅല്ലഹും യർജിഈൻ എന്നുള്ളത്? ഫഖൽതു, കിസായി പറയണം, യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ അമീർ അൽ മുഅ്മിനീൻ, ഖദ് യഅസുറുൽ ജവാദ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമാണ്. ഏതൊരാൾക്കും അടി തെറ്റുന്ന് നമ്മൾ പറയില്ലേ, ആ പ്രയോഗമാണ് ഖദ് യഅസുറുൽ ജവാദ്. എത്ര വേഗതയുള്ള കുതിരയാണെങ്കിലും ഒരിക്കലും അതിന് അടിതെറ്റും. ഇത് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, അല്ലാണ്ട് റസൂലല്ലാത്ത ഏതൊരു പണ്ഡിതനാണെങ്കിലും അയാൾക്ക് വീഴ്ചകളും അബദ്ധങ്ങളും സംഭവിക്കും എന്നുള്ളതിന് ഉലമാക്കൾ കൊണ്ടുവരുന്ന ഒരു സംഭവം കൂടിയാണത്. അതാരാണെങ്കിലും ഒരിക്കലെങ്കിലും അടിതെറ്റും. ഒരു വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാര് പറഞ്ഞു? കിസായി പറഞ്ഞു. ഖദ് യഅസുറുൽ ജവാദ്, എത്ര വേഗതയുള്ള കുതിരക്കൊന്ത് ചെയ്യും, അതിന്റെ അടിപതറും. ഫഖാല അമ്മാ ഹാദിഹി ഫനഅം, ഹാറൂൺ റഷീദ് പറഞ്ഞു, ആ ഇത് ശരിയാണ്. ഈ സംഭവം താരിഖ് ബാഗ്ദാദ് അതേപോലെ തന്നെ ഇബ്നു ഖസീറിന്റെ വിദായ വ നിഹായ ഇതിലൊക്കെ അത് എടുത്തുധരിച്ചിട്ടുണ്ട്. അത് സാന്ദർഭികമായിട്ട് ഈ സംഭവം ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോ ഇതേപോലെ ആ പിശാച് എന്തുണ്ടാക്കും? ഈ വിഷയത്തിൽ മടുപ്പുണ്ടാക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാരണം പറഞ്ഞത് ഹിമ്മത്ത്, ഇൽമിന്റെ വിഷയത്തിൽ ഹിമ്മത്ത് ഇല്ലെങ്കിൽ മടുപ്പ് വരും, അലംഭാവം വരും. രണ്ടാമത് അതിൽ പറഞ്ഞതിൽ നിരാശ ഉണ്ടാകും, ഞാൻ എന്തത് പഠിച്ചിട്ട് എന്ത് കാര്യം. അപ്പൊ ഇതിൽ ഒരു ഉറച്ച തീരുമാനം, നല്ല ക്ഷമ ഇൽമ് തേടുന്ന വിഷയത്തിൽ ഉണ്ടാകണം. ഏതൊരാൾക്കും ഇതിൽ എത്തിപ്പെടാൻ സാധിക്കും, ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ സാധിക്കും, പണ്ഡിതനാകാൻ സാധിക്കും, തോലവിൽ ഇൽമാകാൻ സാധിക്കും, ഖുർആൻ പഠിക്കാൻ സാധിക്കും, അറബി ഭാഷ പഠിക്കാൻ സാധിക്കും, ഹദീസ് പഠിക്കാൻ സാധിക്കും. അതിനാണ് അദ്ദേഹം കിസായിയുടെ ചരിത്രം ഉദ്ധരിച്ചത്. കിസായി ആകട്ടെ പാഠം ഉൾക്കൊണ്ടത് ഒരു ഉറുമ്പിൽ നിന്നും. അപ്പൊ ഈ നിരാശയാണെന്ത് രണ്ടാമത്തെ കാരണം? അതുകൊണ്ട് ആ നിരാശ ഉണ്ടാകരുത് എന്നുള്ളതാണ് ബിനു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചിരുന്നത്. നമുക്കറിയാം ഈ വിഷയത്തിൽ ചില ഗ്രന്ഥങ്ങൾ പോലും സലഫുകൾ രചിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഏത്? ഹിമ്മത്തു സലഫ് ഫി തലബിൽ ഇൽമ്, അറിവന്വേഷിക്കുന്നതിലുള്ള സലഫുകളുടെ ഹിമ്മത്ത്, അവരുടെ ആ നിശ്ചയദാർഢ്യം, അതിലുള്ള അവരുടെ ആ കരുത്ത്, ആ ധീരത, അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ പോലും അല്ലെ. ഒരൊറ്റ ഹദീസിന് വേണ്ടി മദീനയിൽ നിന്നും ഷാമിലേക്ക് യാത്ര ചെയ്ത പണ്ഡിതന്മാരെക്കുറിച്ച്, സഹാബികളെക്കുറിച്ച്, ഒരു ഹദീസ് പഠിക്കാൻ, ഒരു ഹദീസ് കേൾക്കാൻ, ഒരു ഹദീസ് മനസ്സിലാക്കാൻ മദീനത്തുനിന്ന് ഷാമിക്ക് യാത്ര പോയ സഹാബികൾ, ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി കൂഫ, ഇറാഖിലെ കൂഫയിൽ നിന്ന് മദീനത്തേക്ക് വന്ന താബിഈങ്ങൾ, പണ്ഡിതന്മാരുടെ ചരിത്രം, ഇതൊക്കെ ആ ഗ്രന്ഥങ്ങളിൽ അവരുടെ രഹിലത്തിനെ കുറിച്ച് നമുക്ക് ആഴ്ചയിൽ അരമണിക്കൂർ സമയമല്ല, അരമണിക്കൂർ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ സമയമല്ല. എന്തുകൊണ്ട്? ഹിമ്മത്തില്ല ഈ വിഷയത്തിൽ, താല്പര്യമല്ല, ഉന്മേഷല്ല, ആവേശമല്ല. അപ്പൊ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതാണ് രണ്ടാമത്തത് പറഞ്ഞത്. മൂന്നാമത്തത് സാലിസൻ, മൂന്നാമത്തെ കാരണം, മുസാഹബത്തുൽ അഷ്ഖിയ, ഈ മോശം കൂട്ടുകെട്ട്. മൂന്നാമത്തെ കാരണം, ഇത് വലിയൊരു കാരണമാണ്. ഫൈന സുഹബത്ത് ലഹാ തഅ്സീറുൻ അലൽ ഇൻസാൻ, ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കമ്പനി, അത് മനുഷ്യന് വല്ല സ്വാധീനം ഉണ്ടാക്കും. ഇബ്നു സൈമിന്റെ വാചകങ്ങളെ വിശദീകരിക്കണം കേട്ടോ. വലിഹാദ ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുസാഹബത്തിൽ അഹ്യാർ. അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്, കമ്പനി എന്നുള്ളത് മനുഷ്യന് വലിയ സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. വഖബർ അന്നൽ ജലീസ സ്വാലി, അന്നൽ ജലീസ സ്വാലിഹ് മിസ് മസലുഹു കഹാമിലിൽ മിസ്ക്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസിന്റെ ഭാഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ഒരു സുഗന്ധ വിൽപ്പനക്കാരനെ പോലെയാണ്, അതായത് ഒരു കസ്തൂരി വിൽക്കുന്ന ഒരാളെ പോലെ, അത് വഹിക്കുന്ന ഒരാളെ പോലെയാണ്. മൂന്ന് കാര്യങ്ങൾ: ഒന്നെങ്കിൽ അവന് ഹദ്യയായിട്ട് നിനക്ക് ആ സുഗന്ധം തരും, അതല്ലെങ്കിൽ പണം കൊടുത്ത് നിനക്ക് അവനിൽ നിന്ന് ഹദ്യ വാങ്ങാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് നല്ല സുഗന്ധമെങ്കിലും അവനിൽ നിന്ന് നിനക്ക് കിട്ടും. വാന്നൽ ജലീസ സയ്യ കനാഫിഹൽ കീരി ഇമ്മാൻ യുഹരിക തിയാബക വൈമാൻ തൈദറയഹതുൻ കരീഹ. എന്നാൽ ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്ന ഒരാളെ പോലെയാണ്. നമ്മൾ കരുവാൻ എന്നൊക്കെ പറയാറുണ്ട്, ഉലയിൽ ഊതുന്ന ഒരാളെ പോലെയാണ്. അവനിൽ നിന്ന് നിനക്ക് കിട്ടുക എന്താണ്? ഒന്നെങ്കിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയും, തീപ്പൊരിയാണല്ലോ, അത് നിന്റെ വസ്ത്രത്തെ കരിച്ചു കളയും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാസന. ഇത് ഹദീസാണ്, വേറെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. അപ്പോൾ ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ സുഹബത്തിൽ, കമ്പനി, ഈ ഫ്രണ്ട്ഷിപ്പിൽ എന്തുണ്ട്? മനുഷ്യൻ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഏതുപോലെ നല്ല കൂട്ടുകാരനാണെങ്കിൽ മൂന്നും നമുക്ക് ഖൈറാണ്. ഒന്നുകിൽ അവനിൽ സുഗന്ധം നമുക്ക് ഹദിയിട്ട് തരും, അല്ലെങ്കിൽ അത്തറ് നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാം. ഏറ്റവും ചുരുങ്ങിയത് സുഗന്ധമായിരിക്കും അവനിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇതേപോലെ നല്ല കൂട്ടുകാരനാണെങ്കിൽ എന്താണെങ്കിലും ഷെറ് അവനിൽ നിന്ന് നമുക്ക് കിട്ടൂല, ഒരു തിന്മ അവനിൽ നിന്ന് ഒരിക്കലും നമുക്ക് കിട്ടൂല. എന്നാൽ ചീത്ത കൂട്ടുകാരനാണെങ്കിൽ ഒന്നുകിൽ അവൻ നമ്മളെ നശിപ്പിക്കും, വിശ്വാസം പറഞ്ഞ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവനിൽ നമുക്ക് ദുർഗന്ധമാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷറായിരിക്കും, അത് നമുക്ക് കിട്ടാതിരിക്കൂല. അപ്പൊ ഇത് വളരെയധികം ഉലമാക്കൾ ഷറഹ് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. അപ്പൊ ഈ സുഹബത്താണ് ഇൽമിൽ നിന്നും മനുഷ്യനെ തെറ്റിച്ച് കളയുന്ന, അവരെ അലസതയുണ്ടാക്കുന്ന, മടുപ്പുണ്ടാക്കുന്ന കാരണങ്ങൾ. നമുക്കറിയാം ഇതൊരു യാഥാർത്ഥ്യമാണ്. വളരെ കറക്റ്റായിട്ട് മജ്ലിസുകളിലും ദർസുകളിലും വന്നിരുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർ വേറെ കമ്പനികളിലാണ്, അവർ വേറെ ഷോയിലുകളിലാണ്, അവർക്ക് വേറെ ചുറ്റുപാടുകളുണ്ട്, അവരുടെ സഹവാസം മാറിപ്പോയി, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ കമ്പനി, അവരുടെ ഫ്രണ്ട്ഷിപ്പ് മാറി. അപ്പോ ഈ ദീന് പഠിക്കുന്നതിൽ നിന്ന് അവർ വിദൂരത്തായി, ഒരുപാട് ദൂരെയായി പോയി. ഇത് വിനുസമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മൂന്നാമത്തെ കാരണമാണ്. അവര് വേറെ ആളുകളെ കൂട്ടുകൂടിയപ്പോ എന്തായി? കറക്റ്റായിട്ട് നമുക്കറിയാൻ സാധിക്കും, അത് പള്ളിയിൽ നേരത്തെ വന്നിരുന്ന ആളുകൾ, ജുമാക്ക് നേരത്തെ വന്നിരുന്ന ആളുകൾ, ദർസിന് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ റൂട്ട് മാറിപ്പോയി. കാരണം അവരുടെ കമ്പനി മാറിപ്പോയി, അവരുടെ കൂട്ടുകെട്ട് മാറി, അവരുടെ സുഹൃത്തുക്കൾ മാറി, അവർ വേറെ ഫീൽഡിലായി, വേറെ ആളുകളായി, വേറെ സുഹൃത്തുക്കളായി. ഇൽമിൽ നിന്നും അവര് ഒരുപാട് ദൂരത്തായി. ഖുർആൻ പഠിക്കുന്നില്ല, ഹദീസ് പഠിക്കുന്നില്ല, കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടുകാർ അങ്ങനത്തെ കൂട്ടുകാരാണ്. അവർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാത്ത കൂട്ടുകാരാണ്, ദീന് പഠിക്കാത്ത ആളുകളാണ്, അങ്ങനെയുള്ള കമ്പനിയാണ്, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നാമതായിട്ട് വിശദീകരിക്കുന്നത്. നാലാമത്തത്, അത്തലഹി അൻഹു ബിൽ മുഗരിയാത് വ ഇളാഅത്തിൽ വഖ്ത്. നാലാമത്തെ കാരണം അതാ പറഞ്ഞത്, നമ്മുടെ ചില അഭീഷ്ടങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, വളരെയധികം ആഗ്രഹമുള്ള ചില താല്പര്യങ്ങൾ, അതിൽ വ്യാപൃതരായിത്തീരുക. അത് സ്വാഭാവികമായിട്ടും എൽമ പഠിക്കുന്നതിന് തൊട്ട് മടുപ്പുണ്ടാക്കും, അലസത ഉണ്ടാക്കും, അവനെ നിഷ്ക്രിയനാക്കി തീർക്കും. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അത്ര വ്യക്തമല്ല. അദ്ദേഹം പറയുന്നത് വൈലായത്തിൽ വക്ത് എന്ന്, അങ്ങനെ സമയം കൊല്ലുന്ന ആളുകൾ, മറത്തൻ യഖ്റുജു യതമശ്ശ വബഅദു നാസ് യകൂനു മഫ്തൂനൻ ബിമുഷാഹദത്തി അൽആബിൽ ഖുറ വമാ അശ്ബഹു ദാലിക. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവരുന്നത് ചില ആളുകൾ ഖുറത്തുൽ ഖദം, ഫുട്ബോൾ, അവർക്ക് അതിനോട് അതിയായ താല്പര്യമായിരിക്കും. ഇത് ഇബ്നു സൈമിയ പറഞ്ഞ ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ചില അവരുടെ മനസ്സിന് താല്പര്യമുള്ള ചില വിഷയങ്ങളിൽ അവർ വ്യാപൃതരാകും, അങ്ങനെ ഇൽമിനോട് അവർക്ക് താല്പര്യം കുറയും, അതിൽ മടിയാകും. ആ കാര്യങ്ങളോട് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ക്രിക്കറ്റ് കളിക്കാന്, ഫുട്ബോളിന്, അതേപോലെ തന്നെ വേറെ ചില വിനോദങ്ങൾ, വേറെ ചില പരിപാടികൾ, അതിന് ആളുകളെ വിളിക്കും, അതിന് ഫോൺ ചെയ്യും, അതിന് വാഹനം ഉണ്ടാകും, അതിന് പണമുണ്ടാകും, അതിനെന്തിനു റെഡിയായിരിക്കും, അതിന് സമയമുണ്ടാകും, അതിന് എത്ര മണിക്കൂർ വേണമെങ്കിലും മാറ്റിവെക്കും. ഇങ്ങനെ അവരുടെ ചില താല്പര്യങ്ങൾ, അതിൽ വ്യാപൃതരായും ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൽമിനോട് അവർക്ക് മടുപ്പായിരിക്കും, അലസതയായിരിക്കും, ഇതിനോട് ഒരു താല്പര്യവും ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. എന്നാൽ ബാക്കിയുള്ള അവരുടെ ചില അഭീഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില വിഷയങ്ങളുണ്ട്, അതിലവർ വളരെ സജീവമായിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതാണ് നാലാമതായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഖാമിസൻ, അഞ്ചാമത്തെ കാര്യം, അവസാനത്തത്, അന്നൽ ഇൻസാന ലാ യുഷ്ഇറു നഫ്സഹു ബി അന്നഹു ഹാല തലബിഹി ലിൽ ഇൽമി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. ഇൽമു തേടുന്ന ഒരാൾക്ക് അറിയില്ല, അവൻ ഇൽമു തേടിക്കൊണ്ടിരിക്കുമ്പോ അവൻ ഏതൊരവസ്ഥയിലാണ്? അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു മുജാഹിദിനെ പോലെയാണ് എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ഫലായിൽ അവൻ മനസ്സിലാക്കുന്നില്ല. ബൽ അബ്ലഗ് അല്ല, അതിനേക്കാൾ മഹത്തരമായൊരു സ്ഥാനത്താണ് അവനുള്ളത്, അവന്റെ അവസ്ഥയുള്ളത് എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നില്ല. ഇതാണ് അതിന്റെ അഞ്ചാമത്തെ കാരണം. അതിന്റെ ഫലിൽ അവൻ അറിയുന്നില്ല. അന്നത്തോലബൽ ഇൽമി മിൻ ഹൈസുഹു അഫ്ദലു മിനൽ ജിഹാദി ഫീ സബീലില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൽമു തേടുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ അവൻ അഫ്ദലാണ്. ലാ ശക്ക ഫീ ഹാദ, അതിൽ സംശയമല്ല. ലിഅന്ന ത്വാലിബൽ ഇൽമി യഹ്ഫളു ശരീഅ വയുഅല്ലിമുഹന്നാസ്, കാരണം അറിവ് തേടുന്ന ഒരാൾ അയാൾ ശരീഅത്തെ ഹിഫ്ളാക്കുന്നു, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ബൽ മുജാഹിദു ഗായതമാ ഫീഹി അന്നഹു യസുദ്ദു വാഹിദം മിനൽ കുഫാരി അനി തഅ്സീരി ഫിദ്ദീനിൽ ഇസ്ലാമിയ. എന്നാൽ ജിഹാദ് ചെയ്യുന്ന ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം? ഒരു കുഫാറിനെയാണ്, വാഹിദം മിനൽ കുഫാരി, കുഫാറുകളിൽപ്പെട്ട ഒരു കുഫാറിനോടാണ് അയാൾ ജിഹാദ് ചെയ്യുന്നത്. ലാക്കിൻ ഹാദായൻ ഫൗൽ ഉമ്മത്ത കുല്ലഹ, എന്നാൽ ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന് മൊത്തത്തിൽ അയാളെ കൊണ്ട് ഉപകാരമുണ്ട്. സ്വഹീഹുൻ അന്നനാ ഖദ് നഖൂലു ലിഹാദ ശഖ്സി, ശരിയാണ് നമ്മൾ ഇയാളോട് പറയുന്നു, അൽ ജിഹാദു അഫ്ളൽ ലക, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ജിഹാദാണ് അഫ്ളൽ. ലിയാൻഹു അജ്ദറു ബിഹി, കാരണം നിനക്ക് ഏറ്റവും അർഹമായിട്ടുള്ളത് അതാണ്. വനക്കൂലു ലിൽ ആഖരി, മറ്റവനോട് നമ്മൾ പറയുന്നു, തൊലബുൽ ഇൽമി അഫ്ളൽ ലക, നിനക്ക് അഫ്ളായിട്ടുള്ളത് എന്താണ്? ഇൽമു താടലാണ്. ലാക്കിൻ ഖസ്ദി അന്ന തൊലബൽ ഇൽമി മിൻ ഹൈസു ഹുവ അഫ്ളൽ മിനൽ ജിഹാദി ഫീ സബീലില്ല. അപ്പോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജിഹാദായിരിക്കും അഫ്ളല്. എന്നാൽ മറ്റൊരാളോട് നമ്മൾ പറയുന്നു, നിനക്ക് എൽമു പഠിക്കലാണ് അഫ്ളായിട്ടുള്ളത്. വഖദ് ഖാല അല്ലാഹു തആല, എന്നിട്ട് അദ്ദേഹം സൂറത്ത് തൗബയിലെ ഒന്ന് രണ്ട് ആയത്തുകൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുകയാണ്. 122-ാമത്തെ ആയത്തുണ്ടല്ലോ, യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ എല്ലാവരും യുദ്ധത്തിന് പോകരുത്, കുറച്ചാളുകളെങ്കിലും എന്ത് ചെയ്യണം? ഒരു സംഘം ആളുകൾ മുസ്ലിം സലമയുടെ കൂടെ ദീന് പഠിക്കാനിരിക്കണം. എല്ലാവരും യുദ്ധത്തിന് പോകരുത്, കുറച്ചാളുകൾ മുസ്ലിം സലമയുടെ കൂടെ ദീന് പഠിക്കാനിരിക്കണം. എന്നിട്ട് അവർ ദീന് പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ യുദ്ധത്തിനൊക്കെ പോയി വരുന്ന ആളുകൾക്ക് അവർ ദീന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആയത്ത് 122. വമാ കാൽ മുഅ്മിനൂന ലിയംഫിറു കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ യതഫഖഹു ഫിദ്ദീൻ എന്നുള്ള ആയത്ത്, 122-ാമത്തെ ആയത്ത്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ അതിലെ തഫ്സീർ നോക്കിയാൽ മതി. ആ ആയത്തടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അപ്പൊ എന്താണ്? കുറച്ചാളുകൾ റസൂലുള്ളാഹിന്റെ കൂടെ ദീന് പഠിക്കാനിരിക്കണം, ആ വഹി മനസ്സിലാക്കാനിരിക്കണം. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ജിഹാദിനേക്കാൾ അഫ്ളലായിട്ടുള്ളത്? ഇവിടെ ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ജിഹാദിന് പോയ ആളുകൾക്ക് അതിലും പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ വേറൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജിഹാദിന് പോകുകയായിരിക്കും അഫ്സർ. അപ്പൊ ഈ ഒരു ഫദല് അവരറിയുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവൻ അറിവ് തേടിക്കൊണ്ടിരിക്കുന്ന അവൻ അവസ്ഥയിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരാളെ പോലെയാണ് എന്നുള്ളതാണ് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അതവൻ അറിയുന്നില്ല, അതുകൊണ്ടാണ് അവനെന്ത് അലസതയും അലംഭാവവും ഈ എൽമ്പ് തേടുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ദർശിലുള്ളത്. ആ ഓഡിയോ, അതിന്റെ MP3 ഫയല് നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ ലിഖാഇൽ വന്നിട്ടുള്ള ഒരു ചോദ്യം അതിന് കൊടുക്കുന്ന ഉത്തരവാണ്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു മനുഷ്യനെ എൽമിൽ നിന്ന് അവനെ മടുപ്പുണ്ടാക്കുന്ന, അവനെ നിഷ്ക്രിയനാക്കി തീർക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടു